وصلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. قل لو كنتم في بيوتكم لبرز الذين كتب عليهم القتل إلى مضاجعهم. قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون.
സഹോദരന്മാരെ, അല്ലാഹു ഖദറിൽ വിശ്വസിക്കുക എന്നൊരു വിഷയത്തെപ്പറ്റി ക്ലാസ് എടുത്തു തരണം എന്ന് ചിലർ എന്നോട് ആവശ്യപ്പെട്ടു. അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നു. അതിനെപ്പറ്റിയുള്ള പല സംശയങ്ങളും ചിന്താക്കുഴപ്പങ്ങളുമായി പലരും വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് സംബന്ധിച്ച ചിന്താക്കുഴപ്പം നിമിത്തം ചില ആളുകൾ മതത്തിൽ നിന്ന് തന്നെ പുറത്തു ചാടിപ്പോകാനിടയായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള ഒരു സങ്കീർണമായ വിഷയമാണ്. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിനെപ്പറ്റി വളരെ ലളിതമായ രൂപത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു വിശദീകരണം എന്റെ പക്കലുണ്ട്. ഞാനത് പലയിടത്തും പ്രസംഗിച്ചു, എഴുതി. വായിച്ചവരും കേട്ടവരുമെല്ലാം തൃപ്തി പറഞ്ഞു. അതിനാൽ ആ വിഷയം ഇവിടെ വിവരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈമാൻ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചപ്പോൾ ആറാമതായി വൽഖദ്ര ഹൈദിഹി വശദ്ദിഹി മിനല്ലാഹി തആല എന്ന് പറഞ്ഞു. ജിബ്രീൽ എന്ന മലക്ക് നബിയുടെ സദസ്സിൽ വന്നിട്ട് എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ എന്നിങ്ങനെയൊക്കെ ചോദിക്കുകയും നബി അതിന് ഉത്തരം പറയുകയും ചെയ്ത ഒരു സ്റ്റഡി ക്ലാസ് നടത്തി. അത് അവിടെ കൂടിയവർക്ക് പഠിക്കാൻ വേണ്ടിയായിരുന്നു. അതിലൊന്ന് ഇതാണ്, ഈമാൻ എന്നാൽ എന്ത്. അപ്പോൾ അതിനെപ്പറ്റി വിശദീകരിച്ചതിൽ അന്തുമിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസൂലിഹി വൽയൗമിൽ ആഖിരി വൽഖദരി ഖൈരിഹി വശരി മിനല്ലാഹി തആല. ഇത് ആറാമത്തെ വൽഖദരി ഖൈരിഹി വശരി, ഖദറിൽ വിശ്വസിക്കുക, അതാണ് ഈ ആറാമത്തെ കാര്യം. ഖദർ, ഖള എന്നിങ്ങനെ രണ്ട് വാക്ക് പറയുന്നുണ്ടല്ലോ, എന്താണത്, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖദർ എന്ന് വെച്ചാൽ കാര്യങ്ങൾ മുൻകൂട്ടി നിർണയിക്കുക എന്നതാണ്. ഖള എന്ന് വെച്ചാൽ ആ നിർണയമനുസരിച്ച് കാര്യം നടത്തുക എന്നുമാണ്. ഒരു നാടൻ ഉദാഹരണം പറയാം. ഒരു എഞ്ചിനീയർ വരയുണ്ടാക്കാൻ ഒരു പ്ലാൻ വരക്കുന്നു, അതാണ് ഖദറിന്റെ ഉദാഹരണം. ആ പ്ലാൻ അനുസരിച്ച് വീട് പണിയെടുക്കുന്നു, അതാണ് ഖള്ളാഇന്റെ പ്ലാൻ. എന്നാൽ എന്താണിത്? അള്ളാഹു ഈ ലോകത്ത് നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച്, വ്യക്തികളെ സംബന്ധിച്ചുള്ള പ്രത്യേകം പ്രത്യേകം കാര്യങ്ങളും സമൂഹത്തെ സംബന്ധിച്ചുള്ള പൊതുവായ വ്യാപകമായ കാര്യങ്ങളും എല്ലാം മുൻകൂട്ടി നിർണയിച്ചിരിക്കുന്നു. ആ നിർണയിച്ചതനുസരിച്ച് കാര്യം നടക്കുകയും ചെയ്യുന്നു. ഇത് വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ ഈ നിർണയിച്ചു എന്ന് പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ ചില തെളിവുകളും ഉദാഹരണങ്ങളും കിട്ടിയാൽ ആ കാര്യം നമുക്ക് ബുദ്ധിപ്പെടുത്തുന്നതാണ്, നിർണയിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അത് ആദ്യം പറയാം. പിന്നെ എന്തിനാണ് അതിൽ വിശ്വസിക്കുന്നത്, അതിൽ വിശ്വസിക്കേണ്ട കാര്യം എന്ത് എന്നുള്ളത് പിന്നെ പറയാം. നിർണയിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും, യാതൊരു സംശയവുമില്ല. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും മുൻകൂട്ടി നിർണയമുണ്ട് എന്നതിന് തെളിവായി മനുഷ്യന്റെ അനുഭവത്തിൽ അള്ളാഹു ഒരു സംഗതി വെച്ചിട്ടുണ്ട്. ഏതൊരു മനുഷ്യനും സ്വപ്നം കാണാറുണ്ടല്ലോ. ഭാവിയിൽ വരാനിരിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ നേർക്കു നേരെ, ചിലപ്പോൾ വ്യാഖ്യാനത്തിന്റെ ആവശ്യമുള്ള നിലയിൽ, തഅ്വീൽ പറയാത്ത കിനാവിന്റെ തഅ്ബീർ എന്ന് പറയുന്നില്ല, ഈ രണ്ടാമത്തെ നിലയിൽ സ്വപ്നം കാണാറുണ്ട്. വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള മുന്നറിവാണ് സ്വപ്നം മുഖേന ലഭിക്കുന്നത്, ശരിയായ സ്വപ്നം. പാഴ് സ്വപ്നങ്ങൾ ഉണ്ടെന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അർത്ഥമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഒന്നും ഒരു എത്തുംപടി ഇല്ലാതെ ഓരോന്നിങ്ങനെ എന്തെങ്കിലും കാണാം. കാര്യപ്പെട്ട സ്വപ്നങ്ങൾ, അത് വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പാണ്. അത് മുഅ്മിനീങ്ങൾക്കും ഉണ്ടാകാം, കാഫിരീങ്ങൾക്കും ഉണ്ടാകാം, അതിൽ വ്യത്യാസമില്ല. പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നവർക്കാർക്കും ഈ കാര്യത്തിൽ സംശയിക്കാൻ വയ്യില്ല. സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബി ഒരു സ്വപ്നം കണ്ടതിനെ സംബന്ധിച്ച് പറയുന്നു, റായിത്തു അഹദ അഷറ കൗകമം വശംസ വൽഖമറ റായിതുഹും ലീ സാജിദീൻ. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സ്വപ്നം കാണുന്നു, എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടു എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു പിതാവിനോട്. അപ്പോ യൂസുഫ് നബിക്ക് സംഗതി മനസ്സിലായില്ല, പാപ്പാക്ക് മനസ്സിലായി. പാപ്പ മോനോട് പറഞ്ഞു, മോനെ ഈ കാര്യം നിന്റെ സഹോദരന്മാരോട് പറയരുത് കേട്ടോ. അങ്ങനെ പല സംഭവങ്ങളും കഴിഞ്ഞു, ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞു. അവസാനം അതാ യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്രിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവിടെ 11 സഹോദരന്മാരും ഉമ്മയും ബാപ്പയും അവിടെ ചെല്ലുന്നു, അവർ തലകുനിച്ച് അദ്ദേഹത്തിന് അഭിവാദ്യം ചെയ്യുന്നു. അപ്പോൾ യൂസുഫ് നബി പറയുകയാണ്, ഹാദാ തഅ്‌വീലു റുയാ മിൻ ഖബ്ലു, ഞാൻ മുമ്പ് സ്വപ്നം കണ്ടതിന്റെ പുലർച്ചയാണിത്. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം ഇങ്ങനെ സഹോദരന്മാർ പിടിച്ചുകൊണ്ടുപോയി ജനവാസമില്ലാത്ത ആ കാട്ടിൽ കൊണ്ടുപോയി ഒരു കിണറ്റിൽ അദ്ദേഹത്തെ ഇടുകയും അവിടെ നിന്ന് യാത്രക്കാരെടുത്തുകൊണ്ടുപോയി മിസ്രിലെ അടിമച്ചന്തയിൽ വിൽക്കുകയും അങ്ങനെ മിസ്രിലെ ഭരണാധികാരിയുടെ വീട്ടിൽ ഒരു അടിമയായി കഴിഞ്ഞുകൂടുകയും കൊല്ലങ്ങൾക്ക് ശേഷം പല അനുഭവങ്ങൾക്ക് ശേഷം അവസാനം സിംഹാസനത്തിൽ ഇരിക്കുകയും ചെയ്യുമെന്നും അസമയത്ത് ഈ 11 സഹോദരന്മാരും ഉമ്മയും ബാപ്പയും അവിടെ ചെല്ലുമെന്നും സുജൂദ് അതായത് അഭിവാദ്യം തലകുനിച്ചുകൊണ്ടുള്ള അഭിവാദ്യം ചെയ്യുമെന്നുമൊക്കെ ഒരു മുൻ നിർണയം ഉണ്ടല്ലോ, അതാണല്ലോ ഈ സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തത്. ദിൽഫാർക്കിന് സംശയിക്കാൻ വല്ല വഴിയുണ്ട്? ഇത് ഖുർആൻ വളരെ തെളിയിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്. കാഫിനീങ്ങൾക്കും ഉണ്ടാകാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. യൂസുഫ് നബിയോടുകൂടെ ജയിലിൽ ഉണ്ടായിരുന്ന രണ്ട് ചങ്ങാതിമാരും അവർ രണ്ടുപേരും കാഫിനീങ്ങളായിരുന്നു. സ്വപ്നം കണ്ട വിഷയം യൂസുഫ് നബിയോട് അവർ രണ്ടുപേരും പറഞ്ഞു, ഞാൻ മുന്തിരിക്കുല പിഴിഞ്ഞ് ചാറെടുക്കുന്നത് ആയിട്ട് സ്വപ്നം കണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഇന്നി അറാനി അഹ്മിലു ഫൗക റസീ ഖുബ്സൻ തഅ്കുലു ത്വയ്റു മിൻഹു, ഞാൻ എന്റെ തലയിൽ റൊട്ടി ചുവന്നു നടക്കുന്നതായും അത് പക്ഷികൾ കൊത്തി തിന്നുന്നതായും സ്വപ്നം കണ്ടിരിക്കുന്നു. യൂസുഫ് നബിയോട് വിവരം പറഞ്ഞു. യൂസുഫ് നബി അതിന്റെ തഅബീർ പെട്ടെന്ന് പറയാതെ അവരെ ഇസ്ലാം ദീന്റെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കുറെ സംസാരങ്ങൾക്ക് ശേഷം ഇതിന്റെ അർത്ഥവും പറഞ്ഞു. അതായത് ഇവർ രണ്ടുപേരും കൊട്ടാരത്തിലെ ഹാദിമീങ്ങളായിരുന്നു, രാജാവിന്റെ ഹാദിമീങ്ങളാണ്. എന്തോ കുറ്റം ചെയ്തതിന്റെ പേരിൽ ജയിലിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇവരെ രണ്ടുപേരെയും ഈ ജയിലിൽ നിന്ന് ഒരാളെ മോചിപ്പിച്ച് പഴയ സ്ഥാനത്തേക്ക് തന്നെ ആക്കുകയും രണ്ടാമത്തെ ആളെ കഴുകിൽ നാട്ടി ശിക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ മുന്തിരിക്കൊല പിഴിഞ്ഞ് ചാറെടുക്കുക എന്ന് പറയുന്നത് രാജാവിന് കുടിക്കാൻ കള്ളുണ്ടാക്കി കൊടുക്കലാണ്. പിന്നെ മറ്റവൻ കുറ്റം ചെയ്ത് കഴുകിൽ നാട്ടി അവിടെ കിടന്ന് മരിച്ചിട്ട് പക്ഷികൾ തലയിൽ ഇരുന്ന് കൊത്തി ഇറച്ചി കൊത്തി തിന്നു, അതാണ് മറ്റവന്റെ സംഭവം. അപ്പോൾ നിർണയമുണ്ടല്ലോ, ആ നിർണയിച്ച കാര്യമാണല്ലോ മുൻകൂട്ടി അവർക്ക് സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തത്. പിന്നെ മിസ്രിലെ രാജാവ് സ്വപ്നം കണ്ട കിസ്സ അതും ഖുർആനിൽ പറയുന്നു. ഇന്നി അറ സബഅ ബഖറാതിൻ സിമാനിൻ യാകുലുഹുന്ന സബഉൽ ഇദാഫ്, 7 മെലിഞ്ഞ പശുക്കൾ 7 തടിച്ച പശുക്കളെ തിന്നുന്നതായി സ്വപ്നം കണ്ടു. അത് അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. കുറെ തഅബീർ പറയുന്ന ആൾക്കാരെ കൊട്ടാരത്തിൽ ക്ഷണിച്ചു വരുത്തി അവർ പറഞ്ഞു ഇത് പാഴ്ക്കിനാവുകളാണ്, ഇതിലൊന്നും യാതൊരു കയമ്പുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ജയിലിലുണ്ട് കിനാവിന് അർത്ഥം പറയുന്ന ഒരാൾ, അയാള് പിന്നെ അതിന് വളരെ പ്രാപ്തനാണ് എന്ന് പറഞ്ഞ യൂസുഫ് നബിയെ കൊണ്ടാ പറഞ്ഞു. യൂസുഫ് നബിയെ കൊട്ടാരത്തിൽ വരുത്തി പറഞ്ഞപ്പോൾ യൂസുഫ് നബി എന്നെ അർത്ഥം പറഞ്ഞു, 7 കൊല്ലം ഈ നാട്ടിൽ വലിയ ക്ഷാമം ഉണ്ടാകും, ഭക്ഷണ സാധനങ്ങളൊക്കെ തീർന്നു പോകും, പിന്നെ അല്ല 7 കൊല്ലം നല്ല കൃഷിയേറ്റ് സുഭിക്ഷമായ ഒരവസ്ഥയുണ്ടാകും, അതിന്റെ പിറകെ 7 കൊല്ലം കൃഷി ഇല്ലാതെ പിന്നെ ആ കഴിഞ്ഞ 7 കൊല്ലങ്ങളിൽ സൂക്ഷിച്ചിരുന്ന ധാന്യങ്ങളൊക്കെ ഈ 7 കൊല്ലം കൊണ്ട് തിന്നുപോകും എന്നെല്ലാം കൂടിയുള്ള വിശദീകരണം യൂസുഫ് നബി പറഞ്ഞു. അപ്പോൾ മുൻനിർണയം ഉണ്ടല്ലോ. ഈ അവസാനം പറഞ്ഞ വിഷയം സമൂഹത്തെ ബാധിക്കുന്ന ഒരു വലിയ പൊതുവായ വിഷയമാണ്. അതിനു മുമ്പ് പറഞ്ഞതൊക്കെ വ്യക്തിപരമായ വിഷയങ്ങളുമാണ്. അപ്പൊ ഇതൊക്കെ മുൻ നിർണയമുള്ളതായിട്ടാകുന്നു കാണുന്നത്. ഇബ്നു സീരീൻ എന്ന പേരായി താബിഈ, അതായത് സഹാബികളുടെ അടുത്ത കാലക്കാർ, അവർ താബിഈങ്ങൾ. അന്ന് ഒരാളുണ്ടായിരുന്നു കിനാവിന്റെ തഅബീർ പറയുന്നതിൽ വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ആളുകളുടെ വായുകളിലും ഗുഹ്യസ്ഥാനങ്ങളിലും മുദ്രയടിക്കുന്നതായി സ്വപ്നം കണ്ടിരിക്കുന്നു. അപ്പൊ അയാൾ ചോദിച്ചു, നിനക്കെന്താണ് ജോലി എന്ന് ചോദിച്ചു. എന്തോ ജോലി പറഞ്ഞു. ആ എന്നാൽ നീ ഇനി ഒരു പള്ളിയിലെ മുഅദ്ദിനായി തീരും, എന്നിട്ട് സുബഹിസ്കാരത്തിൽ നീ വാങ്ങിക്കൊളിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഗതി എന്നറിയോ, സുബഹിസ്കാരത്തിൽ ബാങ്ക് വിളിക്കുന്നതിൽ ബാക്കിയുള്ള ബാങ്കുകൾക്കൊന്നും ഇല്ലാത്തൊരു പുതിയ മയനുണ്ട്. അതായത് ഇനി തിന്നാൻ പാടില്ല, സംയോഗിക്കാൻ പാടില്ല, അതാണ് ഈ മുദ്രയടിക്കൽ. അപ്പോ ഇങ്ങനെയുള്ള ഈ സ്വപ്നങ്ങളൊക്കെ വ്യാഖ്യാനം ആവശ്യമുള്ള സ്വപ്നങ്ങളാണ്, മുൻകൂട്ടി നിർണയിക്കപ്പെട്ട കാര്യങ്ങളാണ്, യാതൊരു സംശയമില്ല. ഇത് മനുഷ്യനിൽ അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ള ഒരു തെളിവാണ്. ഇത് വിഷയങ്ങൾക്കെല്ലാം മുൻ നിർണയം ഉണ്ട് എന്നുള്ളത് ഏതൊരാൾക്കും ഇത് സമ്മതിക്കാതെ കഴിയുകയില്ല. കാഫിർ പോലും ഈ കാര്യം സമ്മതിക്കുന്നതാണ്. ഇനി വേറെ ചില തെളിവുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാർ ബിനു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, തഖ്തുലുക ഫിഅത്തുൽ ബാഗിയ, ഒരു അച്ചടക്കം പാലിക്കാത്ത ഭരണാധികാരികളോട് അച്ചടക്കം പാലിക്കാത്ത ഒരു സംഘം നിന്നെ കൊന്നുകളയുന്നതാകുന്നു എന്ന് അമ്മാർ ബിനു യാസിറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞു. ഒന്നും മനസ്സിലായില്ല. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു, നബി വഫാത്തായി, അബൂബക്കർ സിദ്ദീഖ് അവർ വഫാത്തായി, പിന്നീട് അങ്ങനെ അവസാനം മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിലും അലി റളിയല്ലാഹു അൻഹു സൂഫയിലുമായി ഭരണം അങ്ങനെ രണ്ട് നിലയിലായി തീർന്നു. അങ്ങനെ ഇവ രണ്ടാളുടെ ഇടയിൽ ഒരു യുദ്ധം നടന്നു. നിർഭാഗ്യത്തിന്, സമുദായത്തിന്റെ ഏറ്റവും ഭയങ്കരമായ നിർഭാഗ്യം, ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് അമ്മാർ റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിനിറങ്ങി. അലി മുആവിയ കക്ഷി അദ്ദേഹത്തിന് കൊല്ലുകയും ചെയ്തു. അതാണ് അമീറുൽ മുഅ്മിനീനോട് അച്ചടക്കം പാലിക്കാത്ത ഒരു കൂട്ടർ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞതിന്റെ പുലർച്ച അങ്ങനെ ഉണ്ടായി. അപ്പോ അമ്മാർ റളിയല്ലാഹു അൻഹു ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂല് വഹയ് മുഖേനെ മുമ്പ് അറിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പറഞ്ഞത്. അതൊരു ഉദാഹരണം. നബിയുടെ മകളുടെ മകൻ ഹസൻ, ഫാത്തിമ ബിബിയുടെ മകൻ ഹസൻ, കുട്ടിക്കാലത്ത് മലുകുടി പ്രായത്തിൽ നബിയുടെ മടിയിൽ കുട്ടിയെ പിടിച്ചിരുത്തിയിട്ട് ഒരു വാചകം പറഞ്ഞു, ഇന്ന ബിനി ഹാദാ ലസയ്യിദുൻ വലഅല്ലാഹു അൽഹു ബിഹി ബൈന ത്വാഇഫതൈനി മിനൽ മുസ്ലിമീൻ, എന്റെ ഈ കുട്ടി ഒരു നേതാവാകുന്നു, ഇവൻ മുഖേന മുസ്ലിമീങ്ങളിൽ നിന്നുള്ള രണ്ട് കക്ഷികളുടെ ഇടയിൽ അള്ളാഹു ഒരു യോജിപ്പുണ്ടാക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. ഒന്നും ആർക്കും മനസ്സിലായില്ല. അങ്ങനെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞ ആ നിലയിലുള്ള പിളർപ്പുണ്ടായി. അത് ഒരു മുആവിയ കക്ഷി, അലി കക്ഷി, ഇങ്ങനെ പിളർപ്പുണ്ടായി. അലി റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന ഒരു ദുഷ്ടന്റെ കുത്ത് ഏറ്റ് മരണപ്പെട്ടു. അപ്പോൾ മുസ്ലിമീങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തു, അദ്ദേഹത്തെ അമീറുൽ മുഅ്മിനീനായി സ്വീകരിച്ചു. ബൈഅത്ത് വാങ്ങി അമീറുൽ മുഅ്മിനീൻ എന്നുള്ള അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യം ചെയ്തത് എന്താണെന്നറിയോ, അങ്ങനെ അവിടുന്ന് പോയി ഷാമിലേക്ക്. എന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അമീറുൽ മുഅ്മിനീനായി അംഗീകരിക്കുകയും ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. ഇതോടുകൂടി ഈ പിളർപ്പ് തീർന്നു, യോജിപ്പുണ്ടായി തീർന്നു. അപ്പോൾ മുൻനിർണയം ഉണ്ടല്ലോ. ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ, മുൻനിർണയമുണ്ട്, എല്ലാ കാര്യങ്ങളിലും മുൻനിർണയമുണ്ട്. മമാതദരി നഫ്സും ബി അയ്യി അർളിൻ തമൂത്, ഏത് നാട്ടിലാണ് മരണപ്പെടുക എന്ന് ഒരൊറ്റ ആളും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ എല്ലാം കൂടി ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു. നാളെ ഈ സമയത്ത് നമ്മളുടെ സ്ഥിതി എന്തായിരിക്കും? ഒറ്റ ആൾ പറഞ്ഞുകൂടാ. ഞാൻ ഭൂമിയുടെ മേലെയുണ്ടാകുമോ അഥവാ ഭൂമിയുടെ അടിയിലായി പോകുമോ അറിഞ്ഞുകൂടാ. പക്ഷെ അത് അള്ളാഹു ഇന്നറിയാം. ഇന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും, രോഗത്തെ സംബന്ധിച്ചോ ആരോഗ്യത്തെ സംബന്ധിച്ചോ മരണത്തെ പറ്റിയോ സർവ കാര്യങ്ങളും അള്ളാഹു തആല മുൻകൂട്ടി നിർണയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിലൊരു സംശയമില്ല, ഉറപ്പ. എന്നാൽ നമ്മൾ ഇനി അത് എന്തിനു വിശ്വസിക്കുന്നു? വിശ്വസിക്കേണ്ട ആവശ്യം എന്താ? അതുകൊണ്ടുള്ള ഗുണം എന്താണ്? വിശ്വസിച്ചെങ്കിലേ മനുഷ്യന് ഏതൊരു രംഗത്തും വിജയം വരികയുള്ളൂ. അല്ല, വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, അതായത് വിശ്വസിക്കാൻ വെച്ചാൽ പൊരുത്തപ്പെടലും കൂടിയാണ്. ആ വെറുപോലെ വരട്ടെ, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാം, നമുക്ക് അള്ളാഹു വിധിച്ചിട്ടുള്ളത് നമ്മൾ ചെയ്യാം, അതിനെ തുടർന്ന് എന്ത് വന്നാലും തിരക്കേടില്ലാതെ അനുഭവിക്കാം. ഈ തരത്തിലുള്ള ഒരു മനക്കരുത്ത്, ഒരു ധൈര്യം, ഏത് പരിതസ്ഥിതിയെയും നേരിടുവാനുള്ളതായ ഒരു ഒരു നെഞ്ഞൂക്ക് ഉണ്ടാകും. അതുണ്ടായെങ്കിൽ മാത്രമേ മനുഷ്യന്റെ ഇവിടെ വളർച്ചയുള്ളൂ, നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യന്റെ കാര്യം, ലോകത്തിന്റെ കാര്യം സ്തംഭനാവസ്ഥയിലായി പോകുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക, അതൊന്നും ചെയ്യാൻ നിർബന്ധമായതൊരു വക, അനുവദിക്കപ്പെട്ടതൊരു വക, അനുവദിച്ച കാര്യം നമുക്ക് ആവശ്യം വരുമ്പോൾ ചെയ്യാം. പക്ഷെ അതുപോലെ ചില അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ, വരുമ്പോൾ കാണാം. ഈ നിലയിൽ ധൈര്യപ്പെടണമെങ്കിൽ കാര്യം നടക്കുള്ളൂ. ഒരു ഹസമ്മരക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലിയ വ്യവസായ പ്രമുഖനും വലിയ പണക്കാരനുമായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഡൽഹിയിലേക്ക് വിമാനത്തിൽ പോകുന്ന സമയത്ത് കാൺപൂരിൽ നിന്ന് വിമാനം രണ്ടാമത് അവിടെ ഇറങ്ങിയിട്ട് രണ്ടാമതാണ് പുറപ്പെട്ടതിന് ശേഷം അത് വിമാനം തിരുത്തി പിടിച്ച് അദ്ദേഹം അങ്ങനെ അതിൽ കത്തി ഭസ്മമായിപ്പോയി. അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാൻ പിന്നെ ഒരാളെ ഭയവും പോയത് വിമാനത്തിൽ തന്നെയാണ്. അപ്പൊ ഞാൻ ഹസമ്മരക്കാർ പോകുന്ന വിമാനം തീക്കത്തിയതുപോലെ ഞാൻ പോകുന്ന വിമാനം തീക്കത്തി പോവുകയാണെങ്കിൽ എന്ത് എന്താകും എന്ന് അത് സംശയിച്ച് അങ്ങനെ ബേജാറായി നിന്നാ കാര്യം പോക്കുണ്ടാവില്ല. അപ്പോ വെറുമോലെ കാണാ എന്നുള്ള ധൈര്യം കൊണ്ടാണ്. എന്താണ് വിധിച്ചത് നമുക്കറിയാൻ കഴിയില്ല. അത് നമ്മൾ അതിന് എന്തിനും തയ്യാറാകുക. ആ ധൈര്യം കൊണ്ടാണ് ആ പോകാൻ സാധിച്ചല്ലേ പോകാൻ കഴിയില്ല. ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ വന്നല്ലോ, കപ്പൽ കയറി അല്ലെങ്കിൽ വിമാനം കയറി ബസ് കയറി കാറ് കയറി എല്ലാം കൂടി ഇവിടെ ജിദ്ദയിലെത്തിയല്ലോ ഓരോ ആവശ്യത്തിന്. ചിലർ ഹജ്ജിന് വന്നു, ചിലർ വേറെ ആവശ്യം തൊഴിലിന് വേണ്ടി വന്നു. എത്ര അപകടങ്ങൾ വാഹനാപകടങ്ങൾ ലോകത്ത് സംഭവിക്കാറുണ്ട്, ബസ്സിനും വണ്ടിക്കും വിമാനത്തിനും ഒക്കെ സംഭവിക്കാറുണ്ടല്ലോ. അങ്ങനെ വല്ലൊന്ന് സംശയിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരലുണ്ടാവില്ല, നമ്മളെ പണിയൊന്നും നടക്കൂല, സ്തംഭിച്ചു പോകുക. അപ്പൊ നമ്മൾ ചെയ്യുന്നത് അനുവദിക്കപ്പെട്ടതാകണം അല്ലെങ്കിൽ കൽപ്പനയുള്ളതാകണം. അതിൽ പിന്നെ എന്തെങ്കിലും വരുവാണെങ്കിൽ വരുന്ന പോലെ പോലെ കാണാം. നമ്മളറിയില്ല എന്താണ് വിധിക്കപ്പെട്ടിരിക്കണമെന്നുള്ളു. അതാ സംഗതി നടക്കൂല. ഇപ്പൊ ഈ വിഷയത്തിൽ ഇപ്പൊ ഹസമ്മരക്കാരും മരിച്ചതിനെ പറ്റി അന്വേഷിക്കാൻ പോയ മനുഷ്യൻ ആ വിഷയത്തിൽ അല്ലാഹു ഖദർ വിശ്വസിച്ച ആളാണ്. നമ്മളിപ്പോ ഈ ഇങ്ങോട്ട് കടൽ കടന്ന് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ കൂടെ ഇങ്ങോട്ട് വന്നതിലും അതിലൊരു ഈ അല്ലാഹു ഖദറിലുള്ള വിശ്വാസമുണ്ട്. ഇത് എല്ലാ വിഷയത്തിലും ഉണ്ടാകണം. അല്ലാഹു കൽപ്പിച്ചതും അനുവദിച്ചതുമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതിൽ വരുന്നത് വരട്ടെ, അത് വിശ്വസിക്കാതിരുന്നാലോ സംഗതി അപകടത്തില്ല, ഒരു സംഗതി നടക്കൂല, കാര്യം മഹാപകടത്തിലായി തീരുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് അവിടെ അറബി രാജ്യത്ത് അറിയപ്പെട്ട വലിയൊരു കവി ഉണ്ടായിരുന്നു, അൽ ആയിഷ എന്നാണ് പേര്. അദ്ദേഹം നബിയുടെ വിവരങ്ങൾ കേട്ടിട്ട് നബിയെപ്പറ്റി നല്ലൊരു പദ്യം ഉണ്ടാക്കി. റിയാദിന്റെ കിഴക്ക് മൻഫുഹ എന്ന് പറയും, ആ നാട്ടുകാരനാ പദ്യം ഉണ്ടാക്കി. അവിടുത്തെ പാട്ട് കച്ചേരിയിൽ അത് അവതരിപ്പിച്ചു, നാടൊക്കെ മുഴങ്ങി. ആ വർത്തമാനം ഇവിടെ മക്കത്തും കിട്ടി. അപ്പൊ അബൂജഹലിനും കൂട്ടർക്കും ഭൃതികേടായി. എന്താണ് ആയിഷ എന്ന കവി ലോക അറബി രാജ്യത്ത് വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹം മുഹമ്മദ് നബിയെ കൊണ്ട് ഇങ്ങനെ നല്ല വർത്തമാനം പറഞ്ഞ് പാട്ടുണ്ടാക്കുകയും ഒരുപക്ഷെ അദ്ദേഹത്തിനെ തുടർന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നമ്മളെ കാര്യം മോശമായി പോകുമല്ലോ എന്നായി അബൂജഹലിന്റെ ആലോചന. അങ്ങനെ അതിനിടയിൽ കേട്ടു ആയിഷ ഇതാ നബിയുടെ അടുക്കലേക്ക് വരുന്നു, മൻഫുഹ റിയാദിന്റെ അടുത്ത്. ഇങ്ങനെ മൻഫുഹ എന്ന് പറഞ്ഞത് റിയാദിൽ നിന്ന് 3 മൈൽ കിഴക്ക് ഭാഗത്ത്, എനിക്കറിയാം, ഞാൻ അവിടെ പോയിട്ടുണ്ട്. ആ ഇതാ വരുന്നു എന്ന് കേട്ടു. അപ്പൊ ഇവർക്ക് പൊറുതികേട് അധികമായി. അപ്പൊ എന്താ ചെയ്തെന്നറിയോ, 100 ഒട്ടകത്തെ ശേഖരിച്ചു, സംഭാവന പിരിച്ചു 100 ഒട്ടകം. ഈ കവി വരുന്നത് കാത്തു നിന്ന് അദ്ദേഹം മക്കയുടെ അതിർത്തിയിൽ ഈ കിഴക്ക് നിന്ന് ആളുകൾ വരുന്ന ആ വഴിയിൽ അവിടെ കാത്തു. ആ അതിർത്തിയിൽ എത്തിയപ്പോൾ അബൂജഹൽ ആയിഷയെ നേരിട്ടു. ആ പിന്നെ നിങ്ങളിങ്ങനെ ഒരു കവിത ഉണ്ടാക്കിയിട്ടുണ്ട് മുഹമ്മദിനെ കൊണ്ട് സ്തുതി പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ വരുന്നുണ്ടെന്നുള്ള വിവരം ഞങ്ങൾ ഇവിടെ അറിഞ്ഞു. എന്നാൽ ഞങ്ങളും മുഹമ്മദും തമ്മിൽ ഇപ്പോൾ വലിയ ഒരസലിലാണ്. അത് ഏതാണ്ട് വലിയ താമസമില്ലാതെ എന്തെങ്കിലും ഒന്ന് ഉറക്കും, ഒന്നുകിൽ അവൻ ജയിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കും. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ മടങ്ങിപ്പോകണം. ഇതാ 100 ഒട്ടകം നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി. ഇത് നിങ്ങൾ മടങ്ങുകയാണെങ്കിൽ ഒട്ടകം നിങ്ങൾക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ വേണ്ട. എന്താ വിചാരിക്കുന്നു ചോദിച്ചു. അപ്പൊ അയാൾക്ക് അതിൽ മോഹം തോന്നി, ആ ഒട്ടകത്തെ ഏറ്റുവാങ്ങി മൂപ്പർ മടങ്ങി അടുത്ത കൊല്ലം വരാൻ നിശ്ചയിച്ചു. അങ്ങനെ ഒരു ഒട്ടകപ്പുറത്ത് കയറി വന്നത് ഒരു ഈങ്ങിച്ചടച്ച ഒരു കഴുതപ്പുറത്താണ്, അതിനെ വിട്ടു ഒട്ടകപ്പുറത്ത് കയറി. അങ്ങനെ പോയി പോയി റിയാദും കഴിഞ്ഞ് മൻഫുഹ മൂപ്പരുടെ വീട് കാണത്തക്ക നിലയിൽ എത്തി. അതിനുശേഷം ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ വീണ് ഒട്ടകം നെഞ്ഞിൽ ചവിട്ടി പപ്പടം പരത്തിയതുപോലെ ഉണ്ടായി. കാര്യമൊക്കെ കലാശിക്കുകയും ചെയ്തു. എന്താ ഇപ്പൊ സംഭവിച്ചത്? അയാള് ഞാൻ എനിക്ക് ബോധ്യപ്പെട്ട പരമാർത്ഥം തുറന്നു പറയട്ടെ, ഈ ദുന്യവിയായ ഈ നേട്ടം ആഗ്രഹിച്ചിട്ട് ഈ 100 ഒട്ടകത്തിൽ മോഹിച്ചിട്ട് ആ സത്യം വെളിപ്പെടുത്തുന്നതിൽ ഞാൻ വീഴ്ച വരുത്താൻ പാടില്ലല്ലോ എന്നും കരുതി അദ്ദേഹം മുന്നോട്ട് നീങ്ങിയിരുന്നെങ്കിൽ എന്താവുന്നറിയോ, മുസ്ലിം ലോകം അല്ല ആയിഷ എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. എന്താ ഇപ്പൊ നഷ്ടപ്പെട്ടത്? അല്ലാഹു ഖദറിൽ വിശ്വസിച്ചില്ല. ഞാൻ എനിക്ക് ബോധ്യപ്പെട്ടത് പറയട്ടെ, വെറും പോലെ കാണാം, അത് എന്തു വന്നാലും വേണ്ടില്ല എന്ന് ധൈര്യം അവലംബിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ടായി നഷ്ടപ്പെട്ടു. വേറൊരു ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് ചെല്ലുന്നതിന് മുമ്പ്
അവിടെ ഔസ് ഹസ്റജ് എന്ന അറബി ഗോത്രങ്ങളും ബനു നളീർ, ബനു ഖൈനിഖ, ബനു ഖുറൈള എന്ന യഹൂദി ഗോത്രങ്ങളുമെല്ലാം യോജിച്ചിട്ട് അവരുടെ വേറ്റും ഒരു വലിയ കാരണവരായി, ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി അബ്ദുല്ലാഹിബ്നു ഉബൈനെ അംഗീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എന്ന നിലയ്ക്ക് ഒരു കിരീടം ഉണ്ടാക്കി അദ്ദേഹത്തിനാണ് ഈ കുവാൻ വേണ്ടി. പക്ഷെ ആ ചടങ്ങ് നടന്നിട്ടില്ല. അപ്പോഴാണ് നബി അവിടെ ചെന്നിറങ്ങിയത്, പിന്നെ ഈ പരിപാടി നടക്കും. ഔസിൽ നിന്നും ഹസ്റജിൽ നിന്നുള്ള മുഅ്മിനീങ്ങൾ ഏതായാലും പിന്നെ നബിയെ വിട്ടിട്ട് വേറൊരു നേതാവ് സ്വീകരിക്കും. ചുരുക്കി പറയാം, ആ പരിപാടി അങ്ങനെ പൊളിച്ചു. ഈ കാരണത്താൽ അബ്ദുല്ലാഹിബ്നു ഉബൈനും നബിയോട് ശത്രുതയുണ്ടായി. അയാൾക്ക് നബിയുടെ സത്യം മനസ്സിലാകാത്തത് കൊണ്ടല്ല, ഈ കാരണത്താൽ തനിക്ക് ലഭിക്കുമായിരുന്ന ഒരു നിലപാട്, ഒരു പദവി നബി അവിടെ ചെന്ന നിമിത്തം നഷ്ടപ്പെട്ടു. അത് അള്ളാഹു അങ്ങനെ വിധിച്ചത്, ഞാൻ പേലും ഉറപ്പ് വിചാരിച്ചത് കാര്യമില്ല എന്ന് സമാധാനപ്പെട്ടിരുന്നുവെങ്കിൽ അബ്ദുല്ലാഹിബ്നു ഉബൈ എന്താവും ഇന്ന്? ആ പേര് കേൾക്കുമ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും ഖിയാമത്ത് നാൾ വരെയും മുസ്ലിമീങ്ങളൊക്കെയും റളിയല്ലാഹു അൻഹു എന്ന് പറയും. അങ്ങനത്തെ സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. നേരെ മറിച്ച് എന്തായി? അങ്ങനെയുള്ളവർക്ക് നിസ്കരിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ ആയത്ത് ഇറങ്ങി. വലാ തുസല്ലി അലാ അഹദി മിൻഹും മാത അബദ. നോക്കി ചങ്ങാതിമാരെ, അപ്പോൾ എന്താണിപ്പോ അറിയുന്ന സത്യം തുറന്നു പറയുക, അത് പിന്തിച്ചു വെക്കരുത്, അതിന് മരുന്ന് വരട്ടെ, അതിന്റെ ലാഭവും നഷ്ടവും രണ്ടും നോക്കാൻ പറ്റൂല, അത് അള്ളാഹു വെച്ചതുകൊണ്ട് വന്നോട്ടെ എന്ന് സമാധാനപ്പെടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പിന്നെ ലോകാരംഭം മുതൽ മതചരിത്രത്തിൽ നന്നിട്ടുള്ള ഒരു സംഭവം, മതപണ്ഡിതന്മാർ അറിഞ്ഞതിനെ മറച്ചു വെക്കുകയും അറിഞ്ഞതിന് വിപരീതം പറയുകയും ചെയ്യുന്ന ഒരു ദോഷം വളരെയധികം പഴക്കമുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് സർവനാശവും സംഭവിച്ചത്. എന്തുകൊണ്ടാത്? ഈ അറിഞ്ഞ സത്യം തുറന്നു പറയാതിരുന്ന എന്താണ്? അത് പറഞ്ഞാൽ ചില നഷ്ടങ്ങൾ, ഭൗതികമായ നഷ്ടങ്ങൾ വരും, അതെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ കിട്ടും എന്നുള്ളത് കൊണ്ട്. അപ്പൊ അള്ളാഹു ഞാൻ അറിയുന്ന സത്യം തുറന്നു പറയട്ടെ വരും പോലെ കാണാം, അള്ളാഹു വിളിച്ചത് സംഭവിക്കും എന്ന് സമാധാനപ്പെട്ടില്ല, അള്ളാഹു ഖദറിൽ വിശ്വസിച്ചില്ല. ഇന്നും നിങ്ങൾ നോക്ക് മതരംഗത്തുള്ള കുഴപ്പം എന്താ? ആലോചിച്ച് നോക്കാട്ടെ. ഈ ആലിമീങ്ങൾ അവരറിഞ്ഞതിന് വ്യത്യാസം ചെയ്തിട്ടും പറഞ്ഞിട്ടും അല്ലേ കുഴപ്പങ്ങൾ സംഭവിക്കുന്നത് മുഴുവനും? ഞാൻ ഫത്വഹുൽ മുഈൻ ഓതിയ സമയത്ത് ഇമാമു ജമാഅത്തിന്റെ ബാബിൽ ഇമാമു സലാം കിട്ടിയാൽ ഉടനെ എഴുന്നേൽക്കലാണ് അഫ്ദൽ എന്നുള്ള ഭാഗം ഉസ്താദ് ചൊല്ലിത്തന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ദുഹർ വാങ്ങി വെച്ചു. അങ്ങനെ എല്ലാവരും ഒന്നർപ്പിച്ചൊന്ന് നിസ്കരിക്കാൻ നിന്ന് ആ ഉസ്താദാണ് ഇമാമ്. സലാം കിട്ടിയിട്ട് നാട്ടിലൊക്കെ ജനങ്ങൾ ചെയ്തു വരുന്ന മാതിരിയിൽ മൂപ്പര് ചെയ്തു, നിങ്ങൾക്കറിയാലോ എന്താ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്റെ ചെങ്ങായിമാരോട് ചോദിച്ചു, അതല്ല ഹബീബ്മാര് എന്താ അപ്പത്, ഇമാമ് സലാം കിട്ടിയാൽ എനിക്കല്ല അഫ്ദലാണെന്ന് ചൊല്ലിത്തന്നിട്ട് ചൂടാറുന്നതിന് മുമ്പ് അതിന് വ്യത്യാസം ചെയ്തല്ലോ നമ്മൾ ഉസ്താദ്, എന്താ അത് കാരണം? മായം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ അത്? ഞാൻ പെങ്ങളോട് സുഖാരി ചോദിച്ചതല്ലേ, എന്താ പെങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്? ആ ഫിത്തറുണ്ടാവും പറഞ്ഞു. ഫിത്തറുണ്ടായിക്കോട്ടെ, ഇത് പറയാതിരിക്കാൻ നിങ്ങൾക്ക് വൃത്തിയുണ്ടോ? നോക്ക്. പിന്നെ ഞാൻ ചോദിച്ചു, അതൊക്കെ ഇരിക്കട്ടെ, ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് ആക്ഷേപം പറയേണ്ടത് എന്തുവാക? അത് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ കുറ്റമായിട്ടാണല്ലോ എന്ന് കണക്കാക്കപ്പെടുന്നത്. ആ ഭാഗപ്പാട് അറിഞ്ഞത് പ്രകാരം പറയാനോ അത് പ്രസംഗിക്കാനോ എഴുതാനോ സമ്മതിക്കാത്തത് എന്താണ്? അതിന് തയ്യാറാവാത്തത് എന്താണ്? ഖലാഖ് ഖദറിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഖലാഖ് ഖദറിലുള്ള വിശ്വാസം എല്ലാ നന്മക്കും അടിസ്ഥാനമായ സംഗതിയാണ്. പലിശ വാങ്ങണ എന്താ? അള്ളാഹു തആല ഹലാല എന്ന നിലയിൽ തന്നത് മതി എന്ന് തൃപ്തിപ്പെട്ടിട്ട് പിന്നെ അള്ളാഹു കഠിനമായി വിരോധിച്ചതും യുദ്ധം പ്രഖ്യാപിച്ചതുമായ ഈ പലിശ ഇത് മനുഷ്യൻ വാങ്ങണ എന്താ? ആ തന്നു പോരാ പറഞ്ഞു. പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും കുറെ സമ്പാദിക്കണം, അവിടെ ഹറാം ഹലാലിന്റെ വ്യത്യാസമില്ല. അവിടെ പൊരുത്തപ്പെട്ടിരുന്നെങ്കിൽ ഇത് ഇതിനകത്ത് തയ്യാറാകില്ല, ഖലാ ഖദറിൽ പൊരുത്തപ്പെട്ടില്ല. സകാത്ത് കൊടുക്കാതിരിക്കുന്നതും അങ്ങനെയാണ്. എന്തിനധികം പറയുന്നു? താടി വടിക്കുന്നുണ്ടല്ലോ. എന്താ അത്? താടി ഇങ്ങനെ നീണ്ടാലും ഞാൻ വയസ്സനാണെന്ന് ആളുകൾ ധരിക്കും, ബാല്യക്കാരത്തിയെ കെട്ടാൻ കിട്ടൂല, അങ്ങനെ പലതും ചിന്തിച്ചിട്ട് തന്നെ പഠിക്കണല്ലോ. അപ്പൊ എന്ത് വരുമ്പോലെ കാണാം താടി നീട്ടല്ലോ. അള്ളാഹു പൊരുത്തപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, അതുകൊണ്ട് ഞാൻ അയിമിൽക്ക് തിരിയട്ടെ എന്ന് വെക്കാൻ സാധിക്കാത്ത എന്താ? അള്ളാഹു ഖദറിൽ അവിടെ കുറച്ചൊരു പോരായ്മ വന്നു അവിടെ വിശ്വാസത്തിൽ. അപ്പോ ഞാൻ ചുരുക്കി പറയുന്നു, അള്ളാഹു ഖദറിലുള്ള വിശ്വാസം എല്ലാ നന്മക്കും അടിസ്ഥാനമാണ്. കച്ചവടത്തിൽ മായ ചെറുക്കണ എന്താ? ന്യായമായ നിലയിൽ കിട്ടുന്നത് പോരാ, അത് അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലയിൽ എങ്ങനെയെങ്കിലും സമ്പാദിക്കണം എന്നുള്ള അതിമോഹം കണ്ടല്ലേ.
അടസ്സത്തിലും തൂക്കത്തിലും വ്യത്യാസം ചെയ്യും. യാ സലാം, ഇങ്ങനെ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ അള്ളാഹു ഖദറിൽ വിശ്വസിക്കൽ എല്ലാവിധ നന്മക്കും അടിസ്ഥാനമായ ഒരു സംഗതി. പിന്നെ ഇപ്പൊ അവിടെ പ്രശ്നമുള്ള എന്താണെന്നറിയോ, ഓരോ വ്യക്തിയെ സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി നിർണയിച്ചു എന്നാണല്ലോ പറയുന്നത്, അതങ്ങനെ വിശ്വസിക്കണം എന്നുമാണല്ലോ പറയുന്നത്. എന്നാൽ പിന്നെ എന്തിനാ അമ്പിയാക്കന്മാരെ അയച്ചത്, എന്തിനാ കിതാബുകൾ വേദഗ്രന്ഥങ്ങൾ ഇറക്കിയത്, ഇതാണ് പ്രശ്നം. അതിന് മറുപടി പറയാൻ കഴിയാഞ്ഞിട്ടാണ് പലരും ഇതില് കുഴപ്പമുണ്ടാക്കിയത്. ചിലർ ഇത് പിന്നെ ഇസ്ലാമതം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊരു പുസ്തകം, ഇസ്ലാമതം എന്നാ പേര്. അതിൽ ഈമാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോ കലാകഥകളുടെ വർത്താനം തന്നെ അതിലില്ല. ഈമാൻ കാര്യം ആറാമത്തതാണ്, ആ വിഷയം അതിൽ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടേ പറയാ, അതിനെന്തോ പ്രയാസം തോന്നിയിട്ടുണ്ട്, ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്ത വിഷമം. എന്നാൽ പേര് ഇസ്ലാമതം എന്നാ, അപ്പൊ പിന്നെ അതിന്റെ യാതൊരു സ്വന്തം വകയായിട്ടൊന്നും കടത്തിക്കൂട്ടാതെ ഉള്ള പോലെയാണ് എടുത്ത് പറയണ്ടേ, പറയാൻ കഴിയുന്നില്ല. ഞാൻ ഉദാഹരണം പറയാം, ഒരു നാടൻ ഉദാഹരണം, ആധുനിക യുഗത്തിൽ വളരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം. ഒരു പ്രിൻസിപ്പൽ, അദ്ദേഹത്തിന് വളരെ തഴക്കവും പഴക്കവും പരിചയവും ഉണ്ട്. കുട്ടികളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ തെറ്റൂല. അങ്ങനെ പരീക്ഷ അടുത്ത സമയത്ത് സ്റ്റഡി ലീവ് കൊടുത്തു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ ഇതുവരെ കളിച്ച് പൊളിച്ച് നടന്നിരുന്ന മാതിരി ഇനി ഒന്ന് വ്യത്യാസം വരുത്തണം കേട്ടോ, ഇതാ പരീക്ഷ അടുത്തിരിക്കുന്നു, കാര്യമായിട്ടൊന്ന് ഒരുങ്ങിക്കോളി. എന്നിട്ട് അവർക്ക് അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. രാത്രി ലൈറ്റ് വേണം, ചിലപ്പോ ഉറക്കം തൂങ്ങുമ്പോ ചായ വേണം, അത് ആ വക എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പരീക്ഷക്ക് ഫീസ് അടക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് കടമായിട്ടോ സംഭാവനയായിട്ടോ പൈസയും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു, ഒരു വ്യത്യാസമില്ല. എന്നിട്ട് ഇയാൾക്കാണെങ്കിൽ ഓരോ കുട്ടിയെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ സാധിക്കും, ഇന്നവൻ ജയിക്കും ഇന്നവൻ തോൽക്കുമെന്നൊക്കെ, ഇന്നവൻ ഇന്ന നിലയിൽ ജയിക്കുമെന്നൊക്കെ. അയാളത് അയാളുടെ ഡയറിയിൽ എഴുതുകയും ചെയ്തു, ഓരോ വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ വിജയം, അത് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, അങ്ങനെ ഓരോ കുട്ടിയെ സംബന്ധിച്ച് മറ്റേ തോൽക്കുന്നവരെ പറ്റി ഒക്കെ എഴുതി. ഈ മേൽപ്രകാരം കുട്ടികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്ത കൂട്ടത്തിൽ തോൽക്കുമെന്ന് തനിക്ക് അഭിപ്രായമുള്ള കുട്ടിക്കും കൊടുത്തിട്ടുണ്ട് പൈസ. ഇങ്ങനെയെല്ലാം കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞു. പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്ന് നോക്കുമ്പോൾ മൂപ്പര് കണക്കാക്കിയത് എഴുതിയത് ഒരു വ്യത്യാസമില്ല. അതിനിടയിൽ കുട്ടികളുടെ ഇടയിൽ വലിയ വിഷമം തന്നെ, തോറ്റവർ അവരുടെ സങ്കടം, ഫസ്റ്റ് ക്ലാസ് കിട്ടിയ പിന്നെ കിട്ടാത്തതിനും മറ്റവന്റെ സങ്കടം, അങ്ങനെ ആകെപ്പാട്. ചുരുക്കി പറയുകയാണെങ്കിൽ ശരിക്കും ഒരു സന്തോഷം അനുഭവിക്കുന്നവൻ ഫസ്റ്റ് ക്ലാസ് കിട്ടിയവർ മാത്രമാണ്, മറ്റവരെ കാര്യമൊക്കെ ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ സങ്കടം. തോറ്റവരെ കാര്യത്തിൽ തോറ്റവരും അവരെ സംബന്ധിച്ചവരും അവരുടെ ബന്ധുക്കളും ഉമ്മയും ബാപ്പിയും സ്നേഹിതമോ ഒക്കെ വശം, ആ കുഴപ്പം തന്നെ. അപ്പൊ പ്രിൻസിപ്പാൾ പറയണേ, കൂട്ടർ ഞങ്ങളൊന്ന് സമാധാനപ്പെടുകയുണ്ട്, ഞാനിത് നേരത്തെ കണക്കാക്കി, വേണമെങ്കിൽ ഇതാ ഡയറിയിൽ നോക്കിക്കോളി എഴുതി. അങ്ങനെ നോക്കിയപ്പോ എല്ലാം ഒത്തിട്ടുണ്ട്. അപ്പൊ ഈ തോറ്റവും പറയുന്നു, സാറേ നിങ്ങളല്ലേ എനിക്ക് പൈസ തന്നത് ഫീസ് അടക്കാൻ, പരീക്ഷയ്ക്ക് ഫീസ് അടക്കാൻ നിങ്ങൾ എനിക്ക് പൈസ തന്നല്ലോ, എന്തിനാ ഇത്? ഞാൻ തോൽക്കും എന്നുള്ളത് നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ട് ഈ അനാവശ്യം ഈ പൈസ ചെലവാക്കേണ്ടതുണ്ടായിരുന്നോ എന്നിങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞുകൂടെ, നേരെ ചെക്ക ഇതിനു മെനക്കണ്ടെങ്കിൽ തോൽക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൂടെയിരുന്നു. അത് പറയാൻ പറ്റുമോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ വേളായി. ഇപ്പോൾ ഈ ജയിച്ച കുട്ടികൾ ജയിച്ചത് ഇയാൾ എഴുതിയ നിമിത്തമാണോ? ഇതാണ് ചിന്തിക്കാനുള്ളത്. തോറ്റവര് തോറ്റത് മൂപ്പർ അങ്ങനെ മുൻകൂട്ടി എഴുതിയതുകൊണ്ടാണോ? ഒന്നുമല്ല, മൂപ്പർക്ക് അത് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാ പരമാർത്ഥം. അതിൽ യാതൊരു കൈയിടലും അതിൽ നിന്നുണ്ടായിട്ടില്ല. അത് അയാളുടെ ഒരു ദീർഘദൃഷ്ടിയും അദ്ദേഹത്തിന്റെ ഒരു കഴിവും എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ. എന്നാൽ ഇതുപോലെയാണോ അള്ളാഹുവിന്റെ കലാഹു ഖദ്ർ എന്ന് പറയുന്നത് എന്ന് പറയാൻ വയ്യ. ചില വ്യത്യാസങ്ങളുണ്ട്. എന്താണ്? ഈ പ്രിൻസിപ്പാള് ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ ജയിക്കുമെന്ന് കണക്കാക്കി. അങ്ങനത്തെ ഒരു കുട്ടി സംഗതി വശാൽ അവസാനം തോറ്റെന്ന് വരാം. എന്ത്? എങ്ങനെ? ആറ് ദിവസത്തെ പരീക്ഷയെന്ന് കൂട്ടിക്കോളി, അഞ്ചു ദിവസം ഭംഗിയായി സമയത്തിന് വന്ന് ശരിയായി ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതി പോയി, ആറാം ദിവസം വന്ന് എത്താൻ കഴിഞ്ഞില്ല. ആ വന്ന് നോക്കുമ്പോ പരീക്ഷ ആൾ ബാധകടച്ചിരിക്കണം, അത് കടത്താൻ കഴിഞ്ഞില്ല, നിവൃത്തിയില്ല, വിഷമിച്ചു. ഇത് മുൻകൂട്ടി പ്രിൻസിപ്പാൾക്ക് സങ്കല്പിക്കാനോ കണക്കൂട്ടാനോ സാധ്യമല്ല, അള്ളാഹുവിന് സാധ്യം. നേരെ മറിച്ച് തോൽക്കും എന്ന് പ്രിൻസിപ്പാൾ കണക്കാക്കിയ ഒരു കുട്ടി
ആ കുട്ടിയുടെ ഒരു ബന്ധു ഉണ്ടായിരുന്നു, ചോദ്യക്കടലാസ് അച്ചടിക്കണം ഗവൺമെന്റ് പറച്ചിൽ. ഓൻ തലേന്ന് രാത്രി വന്നിട്ടോ ഇത് നോക്കി വേഗം മനസ്സിലാക്കിയിട്ട് നല്ലോ ചോദ്യത്തിന് മറുപടി എഴുതിയിട്ട് 100 മാർക്കും വാങ്ങി കേട്ടോ. അതിന് അവന് എളുപ്പത്തിൽ അതാണ് ചെയ്യുന്നത്. ഇതും പ്രിൻസിപ്പാൾക്ക് മുൻകൂട്ടി കണക്കാക്കാൻ കഴിയില്ല, അള്ളാഹുവിനത് കഴിയും. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഉദാഹരണം പോലെയാണെന്ന് പറയാൻ പറ്റൂല. ഞാൻ വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഒരു സഹായത്തിന് വേണ്ടി അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ചുരുക്കം, ഇതിൽ യാതൊരു നിലയിലും ഇത് കണക്കാക്കിയവനെയും ഇത് എഴുതി രേഖപ്പെടുത്തിയവനെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. അത് അവന്റെ ഒരു കഴിവ് എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു അങ്ങനെ കഴിവുള്ളവനാണ്. ഒരു ഇല, ഒരു മരത്തിൽ നിന്ന് ഒരു ഇല വീഴുന്നത് അള്ളാഹു നേർക്ക് അറിയും. എന്തൊരു അത്ഭുതം! ഈ എത്ര വൃക്ഷങ്ങളാ ദുനിയാവിലുള്ളത്, അതിൽ ഏതെങ്കിലും ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ഇല വാടി വീഴുന്നത് അള്ളാഹു നേരത്തെ അറിയുന്ന പറയുന്നത്. പോലെ ഹെബത്തിയും ഫീ ഉലുമാത്തിൽ അറിഞ്ഞു, ഭൂമിയുടെ ഇരുളുകളിൽ, അതായത് ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളിൽ ഒരു ധാന്യം ഇല്ല. പോലെ അറത്തുമ്പിയും പോലെ ഒരു പച്ചയും ഇല്ല, ഉണങ്ങിയതുമില്ല. ഇല്ലാഫി കിതാബിൻ മുബീൻ, വ്യക്തമായ ഒരു ഡയറിയിൽ ഒരു റെക്കോർഡിൽ അത് രേഖപ്പെടുത്തിയതായിട്ടല്ലാതെ എല്ലാം അള്ളാഹു രേഖപ്പെടുത്തി. അത് അള്ളാഹുവിന്റെ ഒരു അത്ഭുതകരമായ വിശാലവും സമഗ്രവും വസ്തുനിഷ്ഠവും കൂലങ്കഷവുമായ അറിവ് എന്നുള്ളതാണ്. അത് എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്, യാതൊരു സംശയവും. ഇന്നതുപോലെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എന്നാ പിന്നെ നമ്മൾ എന്തിനാ അമല് ചെയ്യുന്നത് എന്നാ പിന്നത്തെ ഒരു ചോദ്യം. നമ്മളെ കാര്യം അവസാനം സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മളെ അമൽ ചെയ്യുന്നത് എന്തിനാ? നമ്മളറിയില്ലല്ലോ നമ്മളെ പറ്റി. എന്നെ സംബന്ധിച്ച് എഴുതിയത് സ്വർഗത്തിലേക്ക് എന്നാണോ, അഥവാ നേരെ മറിച്ചോ അള്ളാഹു കാക്കട്ടെ, അതുകൊണ്ട് അത് നമ്മൾ ചെയ്യുന്ന നമ്മൾ വേണ്ടത് ചെയ്യാം, വെറും പോലെ കാണാം. അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ എല്ലാ കാര്യങ്ങളും ശരിക്കും നിർണയിക്കപ്പെട്ടിട്ടുണ്ട്, അത് എഴുതി രേഖപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട്. യാതൊരു സംശയവും ഇക്കാര്യത്തിൽ വാസ്തവത്തിൽ ഇത് ശരിക്കും വിശ്വസിക്കണം. വിശ്വസിച്ചെങ്കിലേ നമ്മളുടെ കാര്യം നീങ്ങുകയുള്ളൂ. പിന്നെ ഒരു സംഗതി, ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്ത ഒരു വശം ഇതിലുണ്ട്. എന്താണെന്നറിയോ, ഒരു ബസ് ഇങ്ങനെ പോകുമ്പോൾ ഒരു തെങ്ങ് ആ ബസ്സിൽ വീണു, ഓടുന്ന ബസ്സിൽ വീണു, അതുപോലെ പല സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങളും ഉണ്ടായി, പലർക്കും അപകടം കാണുന്നു. എന്നാൽ ഇതിപ്പോ ആ ബസ് അവിടെ എത്തുമ്പോൾ ആ തെങ്ങുകൊണ്ട് വീഴും എന്നുള്ളത് അള്ളാഹുവിന് നേരത്തെ അറിയാലോ. എന്നാൽ പിന്നെ അസമയത്ത് ആ ബസ് അവിടെ എത്താതെ ആക്കുക, അതല്ലെങ്കിൽ ആ തെങ്ങ് ആ സമയത്ത് വീഴാതെയാക്കുക, അത് പഠിച്ചവനും കഴിയുമല്ലോ, പിന്നെ എന്തേ അത് ചെയ്യാഞ്ഞത്? ഇതാ ചോദ്യമുള്ളത്. അത് നമുക്ക് പഠിച്ചവനെ അത് കാണുമ്പോൾ ചോദിക്കാൻ വേണമെങ്കിൽ അതാ ഉത്തരം. കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്, അത് അങ്ങ് അള്ളാഹു ഭാഗ്യം നൽകണം. വേറെ അവനൊന്നും പറയാൻ നമ്മൾ കൊണ്ടിരിക്കില്ല. അതാണ് സിറുൽ ഖദർ എന്ന് പറഞ്ഞത്. അതാ ഇതെന്തേ അങ്ങനെ വിട്ടത് പറയാറില്ല. ഇങ്ങനെ ചില സമയം പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് യാതൊരു പ്രയാസമില്ല, യാതൊരു പ്രയാസമില്ല, ഉറപ്പാ. പ്രയാസമില്ല എന്ന് വെച്ചിട്ട് ചെയ്തോളൊന്നുണ്ടോ? ഒരു കാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള ഉറപ്പാണ്, പക്ഷെ ചെയ്തില്ല. അതിന് പല കാരണങ്ങളും വേറെ ഉണ്ടാവും. ആ നിലയിൽ സമാധാനപ്പെടുകയല്ലാതെ അതിനൊന്നും വ്യക്തമായ ഒരു മാർഗം നമുക്ക് പറയാൻ. അപ്പോൾ നമ്മളിപ്പോ എന്താ വേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക, വരുന്നത് വരട്ടെ. അതാണ് അത് ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളതിന് ചില ഉദാഹരണം ഹദീസിൽ നിന്നും ആയത്തിൽ നിന്നും പറയാം. വഖുദൂ ഹിദറക്കും അസ്ലിഹത്തക്കും വദ്ദല്ലദീന കഫറു ലൗ തഗ്ഫലൂന അൻ അസ്ലിഹത്തിക്കും വഅംതിഅതി. യുദ്ധക്കളത്തിൽ വെച്ച് നമസ്കാരത്തിന്റെ സമയമായാൽ ഇമാമു ജമാഅത്തുമായി നമസ്കരിക്കുന്നതിനെ പറ്റി ഒരു പ്രത്യേക രൂപം അള്ളാഹു ഖുർആനിൽ കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിവരം പറയുന്നതിന്റെ ഇടയിൽ പറയുന്നു, വഖുദു, നിങ്ങൾ കൈവശം വെക്കുക, നിങ്ങൾ കൈക്കൊള്ളുക, ഹിദ്റക്കും നിങ്ങളുടെ സൂക്ഷ്മത, സൂക്ഷ്മത നിങ്ങൾ കൈക്കൊള്ളുക, സൂക്ഷ്മത വിട്ടുപോകരുത്. അസ്ലിഹത്തക്കും നിങ്ങളുടെ ആയുധങ്ങൾ കയ്യിൽ വെക്കുക. വദ്ദല്ലദീന കഫറു, അവിശ്വാസികളായിട്ടുള്ളവർ ആഗ്രഹിച്ചിരിക്കുന്നു, ലൗ തഗ്ഫലൂന അൻ അസ്ലിഹത്തിക്കും വഅംതിഅതിക്കും, നിങ്ങളുടെ ആയുധങ്ങളെയും നിങ്ങളുടെ സാധനങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾ അശ്രദ്ധരാകുവാനും, ഫയമീലൂന അലൈക്കും മൈലത്തം വാഹിദ, അപ്പോൾ നിങ്ങളുടെ മേലെ ഒന്നായി ആഞ്ഞടിക്കുവാനും അവർ ആഗ്രഹിച്ചിരിക്കുന്നു. അതായത് ഓരോ അക്കത്തിന് ഇങ്ങനെ നിസ്കരിക്കുന്നത് അവർ കണ്ടു. അപ്പൊ അവരാലോചിച്ചു, ആ നമ്മൾക്ക് പെറ്റിപ്പോയല്ലോ, നല്ലൊരു തഞ്ചായിരുന്നല്ലോ എന്ന് അവർ തമ്മിൽ സംസാരിച്ചു. അപ്പൊ മറ്റവർ പറഞ്ഞോ, ഇനി അടുത്തൊക്കത്തെ അവർക്ക് ഇന്നും വരാൻ പോകുന്നുണ്ട്, അപ്പൊ നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് അതിനിടയിലാണ് ഈ ആയത്തിറങ്ങിയത്. ഖുർആൻ അല്ലാഹുവിന്റെ തന്നുള്ള ഇതിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട ഒന്നാണ് കിട്ടോ. ഈ വിഷമഘട്ടത്തിൽ അതാ ഭൂമി ആകെ ഉണങ്ങി വരണ്ട് സസ്യങ്ങളൊക്കെ കരിഞ്ഞുപോയ സന്ദർഭത്തിൽ ഒരു മഴ പെയ്യ എന്നതുപോലെ കേട്ടോ, ആവശ്യമായ സന്ദർഭത്തിൽ ആകാശത്തിൽ നിന്ന് മഴ ഉണ്ടിറങ്ങുന്നത് പോലെ, അതുപോലെ ആകാശത്തിൽ നിന്ന് വഹയ് ഉണ്ടിറങ്ങുകയാണ്. അപ്പൊ നോക്കി നിങ്ങൾ നിസ്കരിക്കുന്ന സമയമാണ്, വാള് കയ്യിൽ പിടിക്കുക, സ്വന്തം കയ്യിൽ പിടിക്കുക, ആ ഇവരെങ്ങനെങ്കിലും ചാടി വരുന്നുണ്ടോ എന്നുള്ളത് വീക്ഷിച്ചുകൊണ്ടിരിക്കുക, ഇത് കൽപ്പിച്ചിരിക്കുക പടച്ചോൻ. അപ്പൊ പടച്ചോൻ, നമ്മൾ പടച്ചോന്റെ അടിയാറുകളാണ്. പടച്ചോനെക്കുള്ള വളരെ ഏറ്റവും അധികം ബന്ധം ശക്തിപ്പെടുന്ന അവസരമാണ് നമസ്കാരം. അതുകൊണ്ട് പടച്ചോൻ നമ്മളെ കാത്തോളം എന്ന് വിചാരിച്ചിട്ട് ആയുധങ്ങൾ അവിടെ അവിടെ ഇട്ടിട്ട് നിസ്കരിക്കാൻ പറ്റൂല. അപ്പൊ സൂക്ഷ്മത നമ്മൾ കയ്യിൽ നിന്ന് ചെയ്യാന്നുള്ളതാണ്. യൂസുഫ് നബി അലൈഹി സ്ലാമിന്റെ വാപ്പ യാക്കൂബ് നബി മക്കളെ പറഞ്ഞയച്ചു മിസ്റിലേക്ക് പോകുമ്പോ പറഞ്ഞു, മക്കളെ നിങ്ങളെല്ലാം കൂടി ഒന്നായിട്ട് ഒരേ ഗേറ്റ് കടന്നു പോകരുത് കേട്ടോ, പല ഗേറ്റുകളായി കടന്നു പോയിക്കോളിയെന്ന്. അപ്പൊ എന്താണ് യാക്കൂബ് നബി എന്തോ ഒരു ശങ്ക ഉണ്ട്, ഒന്നായിട്ട് ഒരേ സംഘമായി അങ്ങനെ കടന്നു പോകുന്നതിൽ എന്തോ ഒരു അപകടം യാക്കൂബ് നബി ഭയപ്പെടുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിവിധ സംഘങ്ങളായി ചേരി പിരിഞ്ഞിട്ട് വേണം അതിന്റെ അകത്തേക്ക് പോകാൻ എന്ന് നിർദ്ദേശം കൊടുത്തതാണ്. ഒമാ ഓനി അങ്കും മിനല്ലാഹി മീഷ, ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് വല്ല അപകടവും വേണ്ടുവെച്ചിട്ട് വരികയാണെങ്കിൽ അത് തടുക്കാൻ എന്നെ കൊണ്ടാവില്ല കേട്ടോ. ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഉപദേശം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ യാക്കൂബ് നബി ഇപ്പൊ എന്താണ് അള്ളാഹു കദറിൽ പൊരുത്തപ്പെടാത്ത ആളാണോ? അതിർക്കില്ല. സൂക്ഷ്മത പാലിക്കുക എന്നുള്ളത് അതും ഇതിൽപ്പെട്ടതാണ്. അതാണ് ഹദീസിൽ നിന്നുള്ളൊരു ഉദാഹരണം. ലവ് അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖക്കും കമാ യർസഖു തൈറ തഗ്ദു ഖിമാസൻ വതറൂഹ ബിതാന. നിങ്ങൾ അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കേണ്ടതായ മുറപ്രകാരം ഭരമേൽപ്പിക്കുകയാണെങ്കിൽ ലറസഖക്കും, നിങ്ങൾക്ക് അവന് ഉപജീവനം നൽകുന്നതാകുന്നു, കമാ യർസഖു തൈറ പക്ഷികൾക്ക് ഉപജീവനം കൊടുക്കുന്നതുപോലെ, തഗ്ദു ഖിമാസൻ ആ പക്ഷികൾ വയറൊട്ടിയ അവസ്ഥയിൽ കൂട്ടിൽ നിന്ന് പുറത്തു പോകുന്നു രാവിലെ പുറത്തു പോകുന്നു, വയറ് നിറഞ്ഞ അവസ്ഥയിൽ വൈകുന്നേരം കൂട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവക്കുലിന് ഒരു മുറയുണ്ടെന്ന് പറയുകയും ആ പക്ഷിയുടെ ഉദാഹരണത്തിൽ നിന്ന് അത് ആ മുറ നമുക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്താണ്, പക്ഷികൾ കൂട്ടിനകത്ത് പുറത്ത് കുത്തിയിരിക്കുകയല്ല, കൂട്ടിൽ നിന്ന് പുറത്തുപോയി പാറി നടന്നിട്ട് വല്ല പാടത്തോ വല്ല വൃക്ഷങ്ങളുടെ മേലെയോ പോയിട്ട് പലതും ധാന്യങ്ങളും പഴങ്ങളും കൊത്തി തിന്നുകയാണ്. അങ്ങനെ ഒരു പ്രയത്നം ഈ പക്ഷികൾ ചെയ്യുന്നുണ്ട്. ആ പ്രയത്നത്തിന്റെ ഫലമായി അതിന്റെ വയറ് നിറയുന്നു, വിഷപ്പടയുന്നു. അതാ അതുപോലെ നിങ്ങൾക്കൊരു മുറയുണ്ട്, ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം. അതാ അത് കൂടാതെ പറ്റുകയില്ല. പിന്നെ ഖുർആനിൽ നിന്നുള്ള വേറൊരു സംഗതി, മിനന്നാസി മയ്യഖൂലു റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ റബ്ബന ആതിനാ ഫിദ്ദുനിയാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا മനുഷ്യരുടെ കൂട്ടത്തിൽ ربنا آتنا في الدنيا ഇഹലോകത്തെ ഞങ്ങൾക്ക് തരണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇഹലോകത്തെ ഞങ്ങൾക്ക് തരണം, അതായത് മരിക്കോളം നല്ലോ കഴിയണം എന്ന് പറയുന്ന ആൾക്കാർ, അത് തന്നെ മരിക്കോളം നല്ലോ കഴിയണ്ടേ, ആ മാതിരി ചിന്താഗതിക്കാരും പ്രാർത്ഥനക്കാരും ഉണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ. അവർക്ക് പരലോകത്ത് യാതൊരു ഓഹരിയും ഇല്ല. എന്താ മരിക്കോളുള്ള കാര്യമല്ല അവർ ആലോചിച്ചിട്ടുള്ളത്, അതിന്റെ അതാണ് അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നത്, അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഹജ്ജിന് വരുന്നതും കൂടി അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ ഒരുണ്ടല്ലോ മയ്യഖൂലു, മനുഷ്യ അവരുടെ കൂട്ടത്തിലുണ്ട് താഴെ പറയും പ്രകാരം പ്രാർത്ഥിക്കുന്നവർ, എന്ത് റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന, ഞങ്ങളുടെ യജമാനെ ഞങ്ങൾക്ക് ഇഹലോകത്ത് നല്ലതിനെ തരയണമേ, ഉബിൽ ആഖിറത്തി ഹസന, പരലോകത്തും നല്ലതിനെ തരയണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇഹലോകത്തും നല്ലതിനെ എന്ന് വെച്ചാൽ നല്ലതും തന്നെ, ഏത് വിഷയത്തിലും നല്ലത്, നല്ല ആരോഗ്യം, നല്ല പിന്നെ നല്ല നല്ല പണം, നല്ല വീട്, നല്ല ഭാര്യ, നല്ല മക്കള്, നല്ല സ്വഭാവം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും നല്ലത്. ഹസനത്തൻ എന്ന വാക്ക് വളരെ അർത്ഥപുഷ്ടിയുള്ള ഒരു വാക്കാണ്. ഏത് കാര്യത്തിലും നല്ലതിനെ തരയണമേ, ഒഫിൽ ആഖിറത്തി ഹസനത്തൻ, പരലോകത്തിലും നല്ലതിനെ തരയണമേ എന്ന് വെച്ചാൽ ഏതൊരാൾക്കും പരലോകത്തിന്റെ ആരംഭം മരണത്തോടു കൂടിയാണ്. അപ്പൊ ആ മരണം നല്ല നിലയിലാകുക, മരണം രണ്ടു നിലയിലും അകലുണ്ട്,
വളരെ ഭയങ്കരമായ വിഷമത്തിലാകലുണ്ട്, വളരെ സന്തോഷം പുജാപ്പണ്ണെ പിന്നെ പുതുക്കത്തിന് കൂട്ടിക്കൊണ്ടുപോകുന്നതുപോലെ അങ്ങനെയുണ്ട്. രണ്ടു വിധത്തിലാണ് ആ നല്ല നിലയിലുള്ളവരുടെ അതിനുശേഷമുള്ളതായ ഖബറിലെ ജീവിതം. ഖബറിലെ രണ്ടും ഉണ്ട്, സുഖവും ദുഃഖവും ഉണ്ട്, ആ സുഖത്തിലാക്കി തന്നെ. പിന്നെ ഖബറിൽ നിന്ന് മഹ്ഷറിലേക്ക് വിളിച്ചാൽ പോകുന്ന ആ യാത്രയിൽ അതിന് നന്മയും തിന്മയും രണ്ടും ഉണ്ട്. അങ്ങനെ മഹ്ഷറിൽ നിലകൊള്ളുക അവിടെയുണ്ട്. പിന്നെ ഹസനാത്ത് സയ്യാത്തിനെ തൂക്കുക എന്ന ഒരു കാര്യമുണ്ട് അതിലും. അങ്ങനെ നോക്കിയാൽ ഒരുപാട് വിഷയങ്ങൾ അതിലൊക്കെയും നല്ലതിന് തരേണ്ട. അവസാനം അള്ളാഹുവിന്റെ തിരുമുഖം കാണുക എന്നത് അതിനൊക്കെയും ആവശ്യപ്പെടുന്ന ഒരു ചെറിയ വാചകമാണ് ഉഫിൽ ആഖിറത്തി ഹസന. വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കുകയും ചെയ്യണമേ തമ്പുരാനെ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്. അപ്പൊ രണ്ടുവിധം ആൾക്കാർ, ഒന്ന് മരിക്കോളം നല്ലോ കഴിയണമെന്ന് പറയുന്നവർ, മരിക്കോളം എങ്ങനെ കഴിഞ്ഞാലും വേണ്ടില്ല, മരിച്ചതിന് ശേഷം നല്ലോ കഴിയണമെന്ന് പറയും. എന്റെ ഉസ്താദ് കെ മൗലവി എപ്പോഴും പറയും, ആളുകളൊക്കെ പറയും മരിക്കോളം നല്ലോ കഴിയുന്നത്. അതല്ല ശരി, മരിക്കോളം നല്ലോ ജീവിക്കാൻ ഞെരിച്ചിട്ട് നല്ലോ കഴിയുക, അതാണ് ശരി. ഈ രണ്ട് കൂട്ടരെ സംബന്ധിച്ച് ഒടുക്കം അള്ളാഹു പറയുന്ന തീരുമാനം എന്താണ്? ഉലായികലഹും നസീബും മിമ്മാ കസബു. ഈ മേൽ പറഞ്ഞ രണ്ടു കൂട്ടർക്കും അവര് പ്രയത്നിക്കുന്നതിനനുസരിച്ച് ഓഹരി ഉണ്ട് എന്നാണ്. അപ്പോൾ പ്രയത്നിക്കണം എന്നാണ്, പ്രാർത്ഥിച്ചാൽ പോരാ, പ്രയത്നിക്കണം. അതെ, ചുരുക്കം. ഇതുപോലെ അല്ല വേറെയുണ്ട്, സൂറത്ത് ആലി ഇംറാന്റെ അവസാനത്തിൽ മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനാ വാചകങ്ങൾ കുറെ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. കുറെ വിഷയങ്ങളുണ്ട്, അതിൽ കൂടി എടുത്തിപ്പോ പറയാൻ നേരില്ല. അതിന്റെ അവസാനം പറയുന്നു, ഫസ്തജാബലഹും റബ്ബുഹും അന്നീലാ ഉമീഉ അമല ആമിലിൻ മിൻകും മിൻ ദകരിൻ ഔ ഉൻസ. കുറെ പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട്. ഒടുക്കം പറയുന്നു, ഫസ്തജാബലഹും റബ്ബുഹും, അവരുടെ യജമാനൻ റബ്ബ് അവർക്ക് ഉത്തരം നൽകി. എന്താണ് ഉത്തരം? അന്നീലാ ഉമീഉ, ഞാൻ പാഴാക്കുകയില്ല. ഉത്തരം ഇതാണ്, അമല ആമിലിൻ മിൻകും, നിങ്ങളിൽ നിന്ന് അധ്വാനിച്ചവന്റെ അധ്വാനം പാഴാക്കൂല. അപ്പൊ പ്രാർത്ഥിച്ചാൽ പോരാ, അധ്വാനിക്കണം, പ്രയത്നിക്കണം എന്നാണ് അവിടെ പറയുന്നത്, ഇവിടെയും പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹു ഖദറിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അള്ളാഹു വേണ്ടുവച്ചതുപോലെ വരട്ടെ, നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് വെറുതെ കുത്തിയിരിക്കലല്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടതൊക്കെ ചെയ്യുക വരും പോലെ കാണാം, അതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബികൾക്കും വിജയമുണ്ടായത്. അവർക്ക് വിജയമുണ്ടാകത്തക്ക ഭൗതികമായ യാതൊരു സാഹചര്യങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ ഈ മനക്കരുത്തും പിന്നെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കലും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും, നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി ഹിജ്റ പുറപ്പെട്ട സമയത്ത് ഒരു മലയുടെ ഒരു ഗുഹയിൽ, സൗർ മലയുടെ ഒരു ഗുഹയിൽ മൂന്ന് ദിവസം കഴിച്ചു കൂട്ടിയല്ലോ. ആ മൂന്ന് ദിവസം അവർക്ക് അവിടെ ഭക്ഷിക്കാൻ തക്കവണ്ണം അത്യാവശ്യം പാലും മറ്റ് സാധനങ്ങളും കൊണ്ടേ കൊടുക്കുവാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരാ ശരിക്ക് കാഫിരുകളാട്ടോ, കാഫിറിനെ ഏൽപ്പിച്ചത്. പക്ഷേ വാക്ക് പാലിക്കുന്ന വിഷയത്തിൽ വളരെ വളരെയധികം നിർബന്ധമുള്ള കൂട്ടരാണ്. അങ്ങനെ ആരും അറിയാതെ സ്വകാര്യമായിട്ട് അവിടെ പാൽ കൊണ്ടേ കൊടുത്തിരുന്നു. അത് അവർ വാങ്ങി ഭക്ഷണം കഴിച്ചുകൊണ്ട് മൂന്ന് ദിവസം അതിന്റെ ഉള്ളിൽ കഴിച്ചു കൂട്ടിയിരുന്നു. അതിപ്പോ അവർക്ക് ആ ഗുഹയിൽ ഒളിച്ചിരിക്കുക എന്നുള്ളതൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്, അതൊക്കെ അവർ ചെയ്തു. എന്നാൽ ചെയ്യാൻ കഴിയാത്ത വിഷയത്തിന്റെ അവിടെ എത്തിയപ്പോൾ അള്ളാഹു വിളിച്ചതുപോലെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് കൈമലർത്തി അള്ളാഹുവിനെക്കുള്ള പ്രാർത്ഥിച്ചു. അതെന്താണെന്നറിയോ, മുശ്രിക്കുകൾ തെരഞ്ഞു വന്ന കൂട്ടത്തിൽ ഈ ഗുഹയുടെ വാതിക്കലെത്തി. അബൂബക്കർ സിദ്ദീഖ് അവരെ കണ്ടു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു എന്നു നബിയോട് പറഞ്ഞു, നബിയെ അവരിതിന്റെ ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ നമ്മളെ അവർ കാണുമല്ലോ, പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു, മാ വന്നു കബില്ല ബിസിനില്ലാഹു സാലിഹുമാ, നമ്മൾ രണ്ടാൾ മാത്രമല്ല മൂന്നാമത്തെ ഒരുത്തനുണ്ട്, അള്ളാഹു. അള്ളാഹു നമ്മളുടെ മൂന്നാമനാകുന്നു. അങ്ങനത്തെ ഈ മൂന്നംഗ കമ്മിറ്റിയെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്നാണ് ചോദിച്ചു. അവിടെ കലാകഥകളിലുള്ള വിശ്വാസവും ആ ദൃഢതയും തവക്കുലും ഒക്കെ അവിടെ അവർക്കാണ്. നോക്കാൻ തോന്നിയില്ല, നോക്കിയാ കാണൂ, കണ്ട പിന്നെ ആ ഗുഹന്റെ ഉള്ളിലാണ് പിന്നത്തെ സ്ഥിതി എന്തായിരിക്കും. അവർക്കാണ് നോക്കിയാ തോന്നാൻ തോന്നിയില്ല. അപ്പൊ ചെയ്യേണ്ടതാണ് ചെയ്യാ വരുന്നത് വരട്ടെ, അത് പിന്നെ അള്ളാഹു അതിന്റെ വേണ്ടതുപോലെ ആയിക്കോട്ടെ. ഇബ്രാഹിം നബിയെ ആ ബില്ലിൽ വെച്ചിട്ട് ആ തീക്കുണ്ടിലേക്ക് ഇങ്ങനെ അമ്പെയ്യുന്നത് പോലെ ആ എറിയുന്ന സമയത്ത് ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് ചോദിച്ചിട്ട് എന്താ വിശേഷം? ഒന്നുമില്ല. നിങ്ങൾക്ക് ഇന്നെ കൊണ്ട് വല്ല ആവശ്യമുണ്ടോ? ഒന്നുമില്ല.
എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ടാണ് മലക്കുന്നത്.